നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ വിപണിയിൽ ഏറ്റവും വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്ന പപ്പായ പഴങ്ങൾ വികസിപ്പിച്ചെടുത്തത് ഒരു മലയാളിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഓസ്ട്രേലിയയിൽ പപ്പായ വിപണിയെ നയിക്കുന്ന സ്കൈബറി പപ്പായയുടെ കെയ്ൻസില ഫാമിൽ പ്ലാൻ ബയോടെക്നോളജിസ്റ്റായ ഡോക്ടർ പി സി ജോസ് കുട്ടി. സ്കൈബറി പപ്പായ ഫാമിലേക്ക് യാത്ര ചെയ്ത് SBS മലയാളം തയ്യാറാക്കിയ റിപ്പോർട്ട് കേൾക്കാം. ഈ പോഡ്കാസ്റ്റിൽ നിങ്ങളെ കെയ്ൻസിലെ പപ്പായ ഫാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയൻ മലയാളികളുടെ ജീവിതത്തിലെ ഇത്തരം വിശേഷങ്ങളെക്കുറിച്ചെല്ലാം ഒട്ടേറെ കഥകളാണ് SBS മലയാളം പോഡ്കാസ്റ്റുകളായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ പിന്തുടർന്നാൽ അവയെല്ലാം നഷ്ടമാകാതെ കേൾക്കാം. സ്പോട്ടിഫൈയിലോ ആപ്പിൾ പോഡ്കാസ്റ്റിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ അതുമല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പിലോ SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നില്ല, പകരം നമുക്ക് കെയ്ൻസിലുള്ള പപ്പായ ഫാമിലേക്ക് ഒരു യാത്ര പോകാം. മറീബ വർഷത്തിൽ 300 ദിവസവും സൂര്യപ്രകാശം നിറഞ്ഞ ജീവിതം ആസ്വാദ്യകരമാക്കാവുന്ന പ്രദേശം എന്ന ഒരു ബോർഡാണ് ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുക. നദികളുടെ സംഗമസ്ഥാനം എന്നാണ് മുലുർജി ആദിമവർഗ ഭാഷയിൽ മറീബ എന്ന വാക്കിന്റെ അർത്ഥം. വടക്കൻ ക്വീൻസ്ലാൻഡിൽ കെയ്ൻസിന് സമീപത്തുള്ള ആദർട്ടൻ പീഠഭൂമിയിലാണ് മറീബ. മഴക്കാടുകൾക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് 1370 അടി ഉയരത്തിൽ അതിമനോഹരമായ ഒരു കൊച്ചുപട്ടണം. കേരളത്തിന്റെ ഒരു ചൂരുണ്ട് മറീബയ്ക്ക്. കാപ്പിയും തേയിലയും മാവും വാഴയും പൈനാപ്പിളും എല്ലാം പകരുന്ന ചൂര്. ഓസ്ട്രേലിയയിൽ ഏറ്റവുമധികം പപ്പായ കൃഷി ചെയ്യുന്നതും ഇവിടെയാണ്, മറീബയിൽ. അത്തരത്തിലുള്ള ഒരു പപ്പായ തോട്ടത്തിലാണ് SBS മലയാളം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 1200 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന തോട്ടങ്ങൾ, ഇടവിട്ട നിരകളിലായി കാപ്പിച്ചെടികളും പപ്പായച്ചെടികളും. ഓസ്ട്രേലിയൻ വിപണിയിലേക്ക് ഏറ്റവുമധികം എത്തുന്ന ഏറ്റവുമധികം മധുരമുള്ള പപ്പായ പഴങ്ങളാണ് ചുറ്റും കാണാവുന്നത്. ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്കൈബറി പപ്പായ എന്ന പേര്. ആ സ്കൈബറി പപ്പായകളുടെ ഫാമിലാണ് നമ്മളിപ്പോൾ. സ്കൈബറിയിലെ പുതിയ പപ്പായ ഇനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഡോക്ടർ പി സി ജോസ് കുട്ടി എന്ന മലയാളി ഗവേഷകനാണ്. പ്ലാൻ ബയോടെക്നോളജിസ്റ്റായ ഡോക്ടർ ജോസ് കുട്ടിയാണ് സ്കൈബറിയിലെ ഗവേഷക വിഭാഗം തലവൻ. ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിലൂടെ രുചിയും ഉൽപാദനക്ഷമതയും കൂടിയ പുതിയ പപ്പായ ഇനങ്ങൾ വളർത്തിയെടുക്കുകയാണ് ഡോക്ടർ ജോസ് കുട്ടിയും അദ്ദേഹത്തിന്റെ ടീമും.
പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസ് കംപ്ലീറ്റ് നമ്മൾ അസസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടേസ്റ്റ്, ഫ്ലേവർ ഇതെല്ലാം അസസ് ചെയ്യും. അങ്ങനെ എല്ലാ ക്വാളിറ്റീസും, അതിൻ്റെ ഗ്രോയിങ്, അതിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതിൻ്റെ ടേസ്റ്റ്, ഫ്ലേവർ, കളർ, ഇങ്ങനെയുള്ള എല്ലാ ഫാക്ടേഴ്സും അസസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതൊരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഓരോ വർഷം ഇങ്ങനെ 100-150 ലൈൻസ് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് അതാണ് എൻ്റെ മെയിനായിട്ടുള്ള റിസർച്ച്.
ഈ ലൈൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ആണ്?
നോ ജനറ്റിക് എഞ്ചിനീയറിംഗ്, നോൺ ജനറ്റിക് മോഡിഫിക്കേഷൻ.
നോ ജനറ്റിക് മോഡിഫിക്കേഷൻ, സോറി.
വി വിൽ ബി സെലക്ടിങ് ഫ്രം ദി സിംഗിൾ സെൽസ്. സോ ദീസ് ആർ ഓൾ സിംഗിൾ സെൽ ഒറിജിൻ ന്യൂ ലൈൻസ്. സോ ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ഫ്രം ഈച്ച് അതർ. സോ വി പിക്ക് അപ് ദറ്റ് ഗുഡ് ക്വാളിറ്റീസ് ദറ്റ് വി ഫൈൻഡ് എമംഗ് ദീസ് ഡിഫറെൻറ്റ് ലൈൻസ്. എന്നിട്ട് അതിൽ നല്ലതായിട്ടുള്ള ലൈൻസിനെ, അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതിൻ്റെ ക്വാളിറ്റീസ്, മറ്റ് കളറ്, അതുപോലെ തന്നെ ടേസ്റ്റ്, ഫ്ലേവർ, ഇതെല്ലാം അസസ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതിന് നമ്മൾ അടുത്ത വർഷത്തെ പ്രൊഡക്ഷനിലേക്ക് വിടും. ഇതെല്ലാം ടിഷ്യൂ കൾച്ചറിൽ കൂടെ സംഭവിക്കുന്നു.
ഓക്കെ, ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കേണ്ട ഒരു കാര്യം, സാഹചര്യം എന്താണ്?
പപ്പായൽ ടിഷ്യൂ കൾച്ചർ ഉപയോഗിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സീഡ് എടുത്തു കഴിഞ്ഞാൽ ഓരോ സീഡും ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ 10 കുട്ടികളുണ്ട്, 10 കുട്ടികൾക്കും പല സ്വഭാവങ്ങളും പല വളർച്ചയും പല ഫിസിക്കൽ സ്ട്രെങ്ത്തും ഒക്കെ ആയിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റ്സിലും സംഭവിക്കുന്നത്. അപ്പം ദേ ആർ ഓൾ സിബ്ലിങ്സ്. ഇപ്പം നമ്മൾ പപ്പായയുടെ സീഡ്സ് എടുത്തു കഴിയുമ്പോൾ ഓരോ സീഡിൽ നിന്നും വരുന്നത് ഓരോ സിബ്ലിംഗ് മാതിരിയിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പപ്പായ ടിഷ്യൂ കൾച്ചർ ചെയ്താൽ സാധിക്കും. ഇതൊരു ഫോട്ടോ കോപ്പിംഗ് പ്രോസസ് മാതിരിയുള്ള പരിപാടി ആയതുകൊണ്ട്. അതുപോലെ തന്നെയല്ല, പപ്പായ താഴെ മുതൽ കായ്ക്കാൻ തുടങ്ങും. അതാണ് പപ്പായയുടെ വേറൊരു അഡ്വാൻറ്റേജ്. സാധാരണ പപ്പായ അരപ്പൊക്കത്തിൽ നിന്ന് കായ പിടിക്കുന്നത് സീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പക്ഷെ ടിഷ്യൂ കൾച്ചർ ആകുമ്പോഴേ അത് മുട്ടപ്പൊന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. കാരണം ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ഈ പിക്കിംഗ് കോസ്റ്റ്, അതായത് ലേബർ കോസ്റ്റ്, ഇപ്പോൾ $27 നമുക്ക് മിനിമം വേജ് കൊടുക്കണം ഒരു ലേബർക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് താഴേന്ന് പറിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പറിക്കൽ കൂലിയിൽ ഒത്തിരി ലാഭമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 വർഷം ആകുമ്പോഴത്തേക്ക് ഈ പപ്പായ വെട്ടിക്കളയും. കാരണം പറിക്കുന്ന മുതലാകാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അത്. അപ്പോൾ പറിക്കുന്ന കൂലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പപ്പായ വെട്ടിക്കളയും. 2 വർഷം ആകുമ്പോഴത്തേക്കും പ്രൊഡക്ടിവിറ്റിയും കുറയും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഇവിടെ പപ്പായ പ്ലാന്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ പല ഏജസിലുള്ള പപ്പായ ഇങ്ങനെ ഹോൾ ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുകയാണ്.
ഇവിടുന്ന് ഈ ഫാമിനുള്ള പപ്പായ ഇവിടെ ഓസ്ട്രേലിയ ഏതൊക്കെ ഭാഗത്ത് പോകുന്നുണ്ട്? എങ്ങനെയാണ്
ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഒഴിച്ച് എല്ലാ സ്റ്റേറ്റ്സിലേക്കും നമുക്ക് പപ്പായ അയക്കാം. അവിടുന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയക്ക് പ്രത്യേക ബൗണ്ടറീസ് ക്രോസ് ചെയ്യണമെങ്കിൽ ക്വാറന്റീൻ റെസ്ട്രിക്ഷൻസ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ഈസ്റ്റ് കോസ്റ്റിലുള്ള ഡിസീസസ് വെസ്റ്റ് കോസ്റ്റിലില്ലാത്തതുകൊണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്ക് ഇവിടെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്നുള്ള പപ്പായ അവരെ അലോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അയക്കത്തില്ല, ബാക്കി എല്ലാ സ്റ്റേറ്റിലേക്കും അയക്കാം. വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റേറ്റിലേക്കും ക്യൂൻസ്ലാൻഡിലും പപ്പായ അയക്കാം.
ഓക്കെ. നിങ്ങളുടെ ഈ ഫാമാണ് ഇപ്പോഴത്തെ ഏറ്റവും ഓസ്ട്രേലിയ ഏറ്റവും കൂടുതൽ
ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ഫാമാണ്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാമാണ്. കമ്മിങ് ടു ദ ടേസ്റ്റ് ഫ്ലേവർ, യുനോ, ഇറ്റ്സ് വെരി യുണീക്. പ്രൊഡക്ടിവിറ്റി ഓൾസോ വി ആർ മച്ച് ഹയർ കമ്പയർഡ് ടു ഓൾ അതർ ഫാംസ്.
ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ എത്രത്തോളമാണ്?
ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പം 1 ഹെക്ടറിൽ മോർ ദാൻ 100 ടൺസ് ഓഫ് പപ്പായ വിൽ പ്രൊഡ്യൂസ്. അപ്പോൾ ഓസ്ട്രേലിയൻ ആവറേജ് ഈസ് ഓൺലി 80 ടൺസ് ഓർ ലെസ് ദാൻ ദാറ്റ്.
ഓസ്ട്രേലിയയിലേക്ക് പപ്പായ വിത്തുകൾ എത്തിക്കുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോഴാണ് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയിലേക്ക് തിരിഞ്ഞതെന്ന് സ്കൈബറിയുടെ ജനറൽ മാനേജർ കാൻഡി മക്ലാഗ്ലിൻ പറഞ്ഞു. ഡോക്ടർ ജോസ് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷണങ്ങളിലൂടെ ഓസ്ട്രേലിയയിലെ ഏറ്റവും മധുരമേറിയ പപ്പായ വളർത്തിയെടുക്കാൻ കഴിഞ്ഞതായും അവർ ചൂണ്ടിക്കാട്ടി.
Innovation started with tissue culture when we couldn't bring seed in anymore, but it's now extended to plant health, plant root development, taste, skin profile, increasing our productivity. I actually don't think there's any limit to what Joss is bringing to our future in terms of growing papaya in Australia.
So how does it help in the market? You are the market leaders now, so
yes.
How did it help you?
It helps us because through the work that Joss has done, we now have a flavour profile that's really unique to Skyberry. And we know that people look for our pink stickers because the fruit is sweeter than the average other grower. So we've developed an amazing product that tastes very specific to Skyberry.
പപ്പായ തോട്ടത്തിനകത്ത് തന്നെ ഒരു ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി ഉണ്ട്, ചെറിയൊരു ലാബ്. പക്ഷേ ആധുനിക സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. പപ്പായ ചെടികളിൽ നിന്ന് കോശങ്ങൾ വേർതിരിച്ചെടുത്ത് അവയെ പുതിയ ചെടികളാക്കി വളർത്തുന്ന രീതികൾ ഡോക്ടർ ജോസ് കുട്ടി ലാബിൽ കാണിച്ചു തന്നു.
അപ്പോൾ ഇൻഡിവിജ്വൽ സെൽസ് ഉണ്ടാക്കിയിട്ട് അതിന് ഇതിൽ നിന്നാണ് നമ്മൾ ആ ടിഷ്യൂ ഉണ്ടാക്കുന്നത്.
അതായത് പപ്പായ സെൽസ് എടുത്ത് ഇതുപോലെ അതിനെ പ്രിസർവ് ചെയ്യും.
അതെ, എന്നിട്ട് ആ സെൽസിൽ നിന്നാണ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതിൽ മൾട്ടിപ്ലൈഡ് ആകും, ബ്രാഞ്ചസ് വരും, എന്നിട്ട് അതിനെ പിന്നെ കട്ട് ചെയ്ത് അങ്ങനെയാക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ സ്റ്റേജ് നമ്മളിതിനെ റൂട്ട് ചെയ്ത് ഹോൾ പ്ലാന്റ് ആക്കും. പിന്നെ ഹോൾ പ്ലാന്റ് ആയി കഴിഞ്ഞ് ഇതിനെ പിന്നെ നമ്മൾ നഴ്സറിയിലേക്ക്.
അപ്പോൾ എത്ര കാലത്തെ പ്രോസസ്സാണ് ഇത്?
ഇത് ഇവിടെ നിന്ന് ഇവിടം വരെ 1.5 മാസം.
ഓരോ പുതിയ പരീക്ഷണഘട്ടങ്ങൾ കഴിയുമ്പോഴും പുതിയ പുതിയ രുചികളിലാണ് പപ്പായ വളരുന്നത്. ദ പെർഫെക്റ്റ് പപ്പായ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. ഓസ്ട്രേലിയയിലെ മറ്റു പല വിളകളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം അനുഭവിക്കുമ്പോൾ ഏതു കാലാവസ്ഥയിലും ഒരുപോലെ ഫലം തരുന്ന പപ്പായ ചെടികളാണ് ടിഷ്യൂ കൾച്ചറിംഗിലൂടെ വളർത്തിയെടുക്കുന്നതെന്ന് കാൻഡി മക്ലാഗ്ലിൻ പറഞ്ഞു.
I think this is where the research comes in as well. So being able to be highly adaptable in a short period of time, which tissue culture allows us to do. So if we get hotter, if we get drier, can we then take those plants that are managing in those drier conditions, bring them back into the laboratory and then develop a papaya that needs less water, as an example.
ഇനി നിങ്ങൾ സൂപ്പർമാർക്കറ്റിൽ പോയി പപ്പായ വാങ്ങുകയാണെങ്കിൽ ഓർക്കുക, ഒരു മലയാളി ഗവേഷകൻ വികസിപ്പിച്ചെടുത്ത പപ്പായ മധുരമാകും നിങ്ങൾ നുണയാനൊരുങ്ങുന്നത് എന്ന്. ഓസ്ട്രേലിയൻ വിപണിയിലെ ഏറ്റവും മധുരമേറിയ പപ്പായ പഴങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മലയാളി ഗവേഷകനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കെയ്ൻസിലെ മറീബയിൽ നിന്ന് SBS മലയാളം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത്. ഇതുപോലുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി SBS മലയാളം പോഡ്കാസ്റ്റുകൾ മുടങ്ങാതെ കേൾക്കുക. ഒപ്പം ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.